നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ദൈവമായ അർത്ഥാവത്തിനുള്ള വാഴ്ത്തപ്പെട്ടവനാം വിവരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറ്റുങ്ങിയപ്പെട്ടവനെ നിങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റുങ്ങിയപ്പെട്ടവനെ നിങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം കുറവേണ്ടാ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഇസ്രായേൽ നിനക്ക് സ്തുതി, ഭാവികളായ നടിയാരോട് കർമ്മ ചെയ്യുന്ന മിശ്രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. പ്രദുഷനാ ഞങ്ങളുടെ പിതാവേ, എന്നിട്ട് നാം പരിശുദ്ധ പറയണമേ, എന്നിട്ട് രാജ്യം പറയണമേ, ദുരിഷ്ടകുറുക്കത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരുടെ നിശ്ചിതപോലെ കടകളും പാടുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈശയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുതേ. പിന്നെ ആ ദുഷ്ടവും ചെന്ന് ഞങ്ങളെ അനുസരിച്ചോളണമേ. നല്ലാതി ശക്തി മാസവുമേക്ക് നിനക്കുള്ളതാവുന്നു. സമാധാനം നമ്മുടെ ഭർത്താവിനോട് കൂടെ നിശ്ചിതിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എന്താ നമ്മുടെ ഭർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുക്രനെ അറിയാമേ നമ്പുരാന്റെ അമ്മയെ പാവലികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും വന്ന സമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൽ അനുകൂലമാക്കണമേ. ആശ്രത്തെ കുറിച്ചും മരിച്ചതിന്റെ വരവ് നമുക്ക് പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മെളിയിലെ പാർപ്പിക്കണമേ. നമ്മളും വരുന്നവരും മരിച്ചവനാത്മ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന ശരീരങ്ങൾ ആത്മാക്കളും ശരിയായിട്ട് വിളിച്ച് പറയുമാറാകണമേ. ആ മീൻ ഓർമ്മിച്ചിട്ട് കന്നടവാദിന് ബുക്കിങ്ങളെ നീ അടയ്ക്കരുതേ. കർത്താവ് ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കാരണമുണ്ടാകണമേ. കർത്താവിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണമായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കൽ പറ്റിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നന്ദി. കരുണ്യവനായ ദൈവമായ കർത്താവേ, ഒരു സന്ധി കൂടെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ വേദപുസ്തക പഠനങ്ങളിൽ പങ്കെടുക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ഒരു അവസരത്തെ ഓർത്തിരിക്കുന്നു. അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ദൈവമേ ദൈവികളുടെ അറിവിൽ ഞങ്ങൾ നിൽക്കണമേ. ലഭിക്കുന്ന അറിവനുസരിച്ച് വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് പഠിക്കുവാൻ തങ്ങൾ ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെയും ഏറ്റവും ഭാഗ്യകരമായ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും അതിനായിട്ട് സമയം ഉപയോഗപ്പെടുത്തുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ വചനത്തിലെ സത്യങ്ങളിൽ നിന്നും ആഴമായിട്ട് തിരിച്ചറിയത്തക്കാനുള്ള കീഴോ കഴിവോ പ്രാപ്തിയോ നടിയങ്ങൾക്കില്ലെങ്കിലും ഇത് അറിവില്ലാത്തവനും ഇത് കഴിവില്ലാത്തവനും അങ്ങനെ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് തൊട്ട് ആത്മീയ ജ്ഞാനം നൽകുന്ന കാരണവാനാകുന്നു. അവിടുത്തെ ദാസനായ ആക്രോശത്തിൽ ആവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക. നിങ്ങൾ ആത്മീയ ജ്ഞാനം കൊണ്ട് മറക്കും എന്ന് അറിയിച്ചിട്ടുള്ള പ്രകാരം നമ്മുടെ അങ്ങയുടെ സന്നിധിയിൽ അറിവിനായിട്ട് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ദൈവിക അറിവുകൾ ഞങ്ങളെ നിറയ്ക്കണം. ഈ അറിവുകളൊക്കെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശ്രോതകളായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ കൂട്ടുകാരെ പുറത്തണമേ. ഈ പ്രസ്ഥാനത്തെ പ്രത്യേകമായിട്ട് നമ്മൾ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇത് സംബന്ധിക്കുകയും നേർത്തു നൽകുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സംബ്രാനെ അവിടുന്ന് വാഴ്ത്താമേ അനുഗ്രഹിക്കണം. സത്യം ഓർക്കുന്നു, സത്യനെങ്കിലും പിതാക്കന്മാരെ ഓർക്കുന്നു, സത്യനെല്ലാ വിശ്വാസികളെയും ഇടയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇല്ലെങ്കിലും പിതാവിനെയും പിടിച്ച് പ്രാർത്ഥനാമേ എന്ന് പറഞ്ഞ ആളെ പിടിച്ചുപോകാനായിട്ട് തന്നെ സാധിക്കും. ദൈവത്തിന്റെ ആവർത്തന മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ എല്ലാവർക്കും ഈ സിംബ്രാന്റെ നാമത്തിൽ വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. ഒട്ടും ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ഈ ചിന്തയിലേക്ക് മുന്നിലിരിക്കുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിന്റെ ഒന്നാം ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ അധ്യായം നമ്മൾ തീർത്തിട്ടില്ല. കാരണം നമ്മൾ ഓരോ ചിന്തകൾ വളരെ ആഴമായിട്ട് പഠിച്ചു പോകുന്നത് കൊണ്ട് ഇതുകൊണ്ട് ഒന്നാമത്തെ അധ്യായം തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇതിന്റെ ഓരോ വാചകങ്ങളും നമ്മളെ ഓരോ വാക്കുകൾ പോലും വളരെ ആഴമായ അർത്ഥതലങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തു എന്തെന്ന് ശരിയായ ബോധത്തോടുകൂടി വെളിപ്പെടുത്തുന്ന ചിന്തകളായതുകൊണ്ടാണ് നമ്മൾ വളരെ ആഴമായിട്ട് അതിനെ പറ്റി പഠിക്കുന്നത്. ക്രിസ്തു പരിപൂർണ ദൈവമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് യോഹന്നാൻ ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരുപക്ഷെ യോഹന്നാൻ ക്രിസ്തുവിനെ പറ്റി എങ്ങനെ ചിന്തിച്ചുവോ ആ ചിന്തയുടെ പൂർണ്ണതയിലൊന്നും ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എത്താൻ സാധ്യതയില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആത്മീയ വെളിച്ചവും ബോധവും നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ പഠനങ്ങൾ നമുക്ക് ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വാചകങ്ങൾ വാക്കുകൾ അതിന്റെ ആഴമായ അർത്ഥം നമ്മൾ പഠിക്കുകയുണ്ടായി. ദൈവത്തോടുള്ള കൂട്ടായ്മയും ക്രിസ്തീയ ജീവിത സന്തോഷമുള്ള ജീവിതമാണ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി ക്രിസ്തുവിനായി തീരുമ്പോൾ അവൻ ദൈവം വെളിച്ചമായതുകൊണ്ട് അവനിലും ആ വെളിച്ചത്തിന്റെ പാരതമ്യമുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, അതുപോലെ വിശുദ്ധന്മാരിൽ കൂടി ക്രിസ്തുവിലുള്ള നമ്മുടെ കൂട്ടായ്മ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെ പോക്കി നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പലപ്പോഴും പാപബോധത്തെ പറ്റിയുള്ള നമ്മുടെ ചിന്തകളെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം എട്ടാം വാക്യത്തിൽ നൽകുന്ന ഒരു ചിന്ത, അതുപോലെ തന്നെ പാപങ്ങൾ ഏറ്റു പറയുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യം, ഈ രണ്ടു മൂന്ന് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ചിന്തിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടൊന്ന് അവർക്ക് അദ്ദേഹം തീർക്കാമെന്ന് പ്രത്യേകമായിട്ട് പ്രത്യാശിക്കുകയാണ്. എനിക്ക് രണ്ടാം അധ്യായം മുതൽ നമുക്ക് അത്രയും ദീപമായിട്ട് പഠിക്കാൻ തക്കവണ്ണം കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒന്നാം അധ്യായത്തിലാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മളത് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ വളരെ കാര്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും അത്രയും പ്രയാസമുള്ളതല്ല അത് മനസ്സിലാക്കുന്നത്. അപ്പം അവൻ വെളിച്ചത്തിൽ ഏഴാം വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെളിച്ചത്തെ പറ്റി ഇരുളിനെ പറ്റിയൊക്കെ നടപടിക്കുകയുണ്ടായി. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അവന്റെ പുത്രനായ യേശുവിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വാസ്തവത്തില് ഈ ഒരു ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് എടുത്തതാണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും ക്ലാസ് കൊണ്ട് തീരുന്ന ഒരു ഒരു വിശദീകരണമല്ല ഈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ദ പ്രയോറിറ്റി ഓഫ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. വാസ്തവത്തില് നമ്മുടെ പുതിയ നിയമത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ക്രിസ്തുവിന്റെ രക്തത്തിലുള്ളതാണ്, ക്രിസ്തുവിന്റെ രക്തത്താലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്ര വിശദീകരിച്ച് ക്രിസ്തുവിന്റെ രക്തം എന്നുള്ള ആ ഒരു ചിന്താഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമകാലം മുതല് ഈ രക്തത്തിനുള്ള പ്രാധാന്യം നമ്മൾ വിശദീകരിച്ചു പോകുമ്പോഴേ രക്തത്തിലുള്ള ഇമ്പോർട്ടൻസ്, അത് ശരീരത്തിലുള്ളതാണെങ്കിലും എവിടെയുള്ളതാണെങ്കിലും രക്തത്തിന്റെ പ്രസക്തി, ആ പ്രസക്തിയും ആ രക്തവും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നവചൈതന്യം, നഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ നൽകുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ കൊണ്ട് ലഭിക്കുന്ന ഒരു ജീവൻ, അതുമായി അതിൽ കൂടി ലഭിക്കുന്ന സംരക്ഷണം, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എത്ര വിശദീകരിച്ചാലും തീർന്നു പോകാത്ത ഒരു എത്ര വിശദീകരിച്ചാലും എത്തിപ്പെടാത്ത ഒരു ആശയമാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ക്രിസ്തു തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം രക്തത്തെ പറ്റി ക്രിസ്തു തന്നെ നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. സ്വന്തം രക്തത്തെ പറ്റി ക്രിസ്തു തന്നെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇച്ചിരി പ്രസാദ സുവിശേഷം 26 അധ്യായം 27 വാക്യത്തില് അവിടെയുള്ള കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന ഭാഗമാണ്, വളരെ സുപരിചിതമായ ഭാഗമാണ്, വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രസക്തി അർഹിക്കുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ മഹാന സുവിശേഷം 26 അധ്യായം 27-28 വാക്യങ്ങൾ പ്രധാനമായിട്ട്. പിന്നെ ആ പാദമാത്രം വിട്ട് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കൊടുത്തു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾവരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം ഇത് എന്തിന്റെ ഭാഗമാണ്, വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും കേന്ദ്രീകൃതമായ ഒരു വാക്യമാണിത്, ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്. വാസ്തവത്തിന് കാൽവരയിൽ ഒഴുക്കിയ ക്രിസ്തുവിന്റെ രക്തം, ആ രക്തം കാൽവറിൽ അവസാനിക്കുന്നില്ല, ആ രക്തം കാൽവറിയിൽ അവസാനിക്കുന്നില്ല. ഇന്നും ആ രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇന്നും ആ രക്തം പ്രവഹിക്കുന്നത്? സഭയിൽ കൂടിയാണ്, സഭയിൽ കൂദാശകളിൽ കൂടിയാണ്. കൂദാശ എന്ന് പറയുമ്പോഴത്തേക്ക് കൂദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയിൽ കൂടി. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പങ്കാളികളാകുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലാണ് താൻ രക്തം ചോദിച്ചതെങ്കിലും ഇന്ന് വർത്തമാന ലോകത്തിൽ ആ രക്തം ചുരുന്നു പോകാതെ നമ്മൾ വിശുദ്ധ കുർബാനയില് നമ്മൾ പ്രതിരോധി വായിച്ചിട്ടുണ്ടല്ലോ, അവന്റെ രക്തം കൊടുക്കപ്പെടും തോടും അത് തീർന്നു പോകാത്തതും കുറഞ്ഞു പോകാത്തതുമായ കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങൾ എന്നും പറഞ്ഞുള്ള പ്രതിരോധത്തിൽ ഒരു പ്രതിരോധം വായിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സഹറായില്. അപ്പം തീർന്നു പോകാത്ത രക്തമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. മറ്റിപ്പോകാത്ത നിങ്ങൾ പോകാത്ത എന്നോ എപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം ഇത് നമ്മുടെ അതിന്റെ നമ്മുടെ സഭയിലും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പ്രസക്തി നമ്മുടെ അടുത്ത് കാണിക്കുന്നത് ഇത് ക്രിസ്തു എന്ന് പറയുന്നതാണ്. ഇത് നിങ്ങൾ വാങ്ങി കുടിക്കണം. അനേകർക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ട് പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം പാപമോചനത്തിന് നമ്മൾ തുറന്ന് വായിക്കുന്നുണ്ട് പിന്നീട് ഈ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പാപമോചനത്തിനായിട്ട് ക്രിസ്തു ചൊരിയപ്പെടുന്ന രക്തം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അതോടൊപ്പം തന്നെ അപ്പോസ്തലന്റെ പ്രവൃത്തി 20:28 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട് നിങ്ങളെ തന്നെയും തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആശയക്കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളേ. അവിടെയും അപ്പോസ്തലന്റെ പ്രവൃത്തിയില് അവിടെ പറയുകയാണ് കർത്താവിന്റെ ശിഷ്യന്മാർ പറയുന്നത് നിങ്ങളെയും നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ. അപ്പൊ എന്തിനാണ് ക്രിസ്തു ഈ രക്തം കാൽവറിയിൽ ഒഴുക്കിയത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ കേൾക്കുന്നത്. ഇത് പുതുതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠമൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടൊന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ പറയുന്നുള്ളൂ. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ, ഒരു വാസ്തുവിൽ ഈ ക്രൈസ്തവ സഭയെ ദൈവത്തിൽ നിന്ന് ക്രിസ്തു വാങ്ങിച്ചത് എങ്ങനെ? സ്വന്തം രക്തം കൊടുത്തുകൊണ്ട്, രക്തം അർപ്പിച്ചു. വാസ്തുവിൽ നിന്ന് ദൈവത്തിന്റെ ആണെങ്കിൽ തന്നെയും ദൈവത്തിൽ നിന്ന് ക്രിസ്തു വാങ്ങിച്ചു എന്ന് പറയുമ്പോഴ് അവിടെ കച്ചവടം എന്താണ്? കച്ചവടം എന്ന് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത് പിന്നെ ദൈവത്തിൽ പാപം മൂലം മനുഷ്യൻ ദൈവത്തിന്റെ ശിക്ഷയിൽ അകപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു. അപ്പൊ ശിക്ഷ മൂലം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനെ, പിന്നെ ഉപേക്ഷിക്കപ്പെടാത്ത ആളുകൾ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നീതിമാന്മാരായിട്ട് ജീവിച്ചിട്ടുള്ള പ്രവാചകന്മാർ കാണും, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ കാണും. പക്ഷെ ഭൂരിപക്ഷം മനുഷ്യന് പാപം മൂലം ദൈവത്തിൽ അകന്നവരാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നവരെ വിലക്കി പകർന്നു നമ്മൾ കാണുന്ന ഒരു ഭാഗമാണല്ലോ വേദദിവസം. പ്രത്യേകിച്ച് പൗലോസ്ലീഹായോ ശ്ലീഹമാണെങ്കിൽ ലേഖനങ്ങളിൽ ആ വിലക്കി വാങ്ങിച്ചിരുന്നു. എന്താ വിലക്കി വാങ്ങിക്കുക എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ രക്തം കൊടുത്തിട്ട് അതിന് പകരം തന്റെ സഭയെ മുഴുവൻ വാങ്ങിക്കുന്നു. എന്തിനു വേണ്ടി വാങ്ങിക്കുന്നത്? ദൈവത്തിന് സമർപ്പിക്കാനായിട്ടാണ് വാങ്ങിക്കുന്നത് തന്നെ. പിതാവാ ദൈവത്തിന് സമർപ്പിക്കാനായിട്ടാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യരെ തന്റെ രക്തത്തിൽ കൂടി ശുദ്ധീകരിച്ച് അത് വിലക്കി വാങ്ങിച്ച് ദൈവത്തിന് സമർപ്പിക്കുക. അത്രമാത്രം ആഴമായ, വളരെ ആഴമായ ഒരു പഠനമാണ്. നിങ്ങളെ സ്വന്തരക്ഷ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയം ഇപ്പം പരിശുദ്ധമാകുമ്പോൾ നിങ്ങളെ അത്യന്തമാരെ ചുമതലപ്പെടുത്തുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണെങ്കിലും അവിടെ പ്രസക്തി നിറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷം 6:56 വാക്യം സെയിന്റ് ജോൺ ചാപ്റ്റർ 6:15 പറയുന്നുണ്ട് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എങ്കിലും ഞാൻ അവരിൽ വർദ്ധിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ രക്തം ക്രിസ്തുവിനെ പറയുന്നൊരു ഭാഗമായിരുന്നു. എന്താ ക്രിസ്തു പറയുന്നത്? ക്രിസ്തുവിന്റെ രക്തം കുടിക്കുമ്പോൾ ഒരു രക്തബന്ധം നമ്മളില്ല. ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്താണ്? രക്തബന്ധമാണ്. നമുക്കറിയാതെ കാര്യം ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്ന രക്തബന്ധമാണ്. അപ്പനും അമ്മയും അല്ലെ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്നത് രക്തബന്ധമാണ്. അത് അതിനൊരു കലർപ്പില്ല, അത് പൂർണ്ണമാണ്. അതിന് അത്രയും ആഴമായിട്ടുള്ള ബന്ധങ്ങളൊന്നും, രക്തബന്ധത്തോളം ആഴമായ ബന്ധം ഒന്നുമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ പാനം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു വന്നത് ബന്ധം ഉള്ളത് തന്നെ ഇത് തന്നെയാണ്. വാസ്തവത്തിൽ ശരിക്കും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളെ ശരീരം ജനിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള രക്തബന്ധത്തെക്കാൾ ആഴമാണ് ക്രിസ്തുവിന്റെ ബന്ധം എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്ന എന്താണ്? ഒരിക്കൽ മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ ശരീരരക്തം നമ്മൾ മനസ്സിലായി ചെയ്യുമ്പോൾ അത് അവിടെ അവസാനിക്കുക. നമ്മുടെ ശരീര രക്തബന്ധം നമ്മൾ തന്നെ എന്താ ബന്ധം നിലനിൽക്കുന്നു. പക്ഷേ അത് നമ്മൾ തന്നെയുണ്ട്, അതിന് പുതുതൊന്നുമില്ല. അതേസമയത്ത് ക്രിസ്തുവിന്റെ രക്തം നമ്മൾ ഓരോ വിശുദ്ധ ആരാധനയിലും ആ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടകാലയിൽ കഴിക്കുന്നത് മറ്റേതോ ഒരിക്കലായിട്ടുണ്ടായെങ്കിൽ തന്നെയും ഇതെന്ത് ബന്ധമൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് വിട്ടുപിരിയാത്ത. അതുകൊണ്ടാണ് പറഞ്ഞത് മാതാപിതാക്കൾ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ കാരണം അതാണ്. ഓരോ ആരാധനയിലും ഓരോ ആവശ്യ കർത്താവിന്റെ തിരുജനരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ബന്ധം നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക, ആ ബന്ധം പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്രമാത്രം ആര് നടക്കുകയാണ് ക്രിസ്തുവിൽ നമ്മളെന്നുള്ളപ്പോൾ ആ ഒരു ചിന്ത നമ്മളെ വളരെ ശക്തമായിട്ട് ഭരിക്കണം. പ്രത്യേകിച്ച് ആരാധന നമ്മൾ നിരന്തരം പിന്നെ അമേരിക്ക വരുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും ഒരു സംഗതി എന്ന് പറയുന്നത് എല്ലാ ആളുകളും എല്ലാ ഞായറാഴ്ചയും കുർബാനയോടുകൂടി കർത്താവിന്റെ തിരിച്ചടിതങ്ങൾ സ്വീകരിച്ചു പോകുന്നവരാണ്. നല്ല കാര്യം തന്നെ, അതിന്റെ പ്രാധാന്യത്തോടും അതിന്റെ ഇമ്പോർട്ടൻസോടും സ്വീകരിച്ചാൽ. പക്ഷെ ഈ ഒരു അവബോധത്തോടു കൂടി സ്വീകരിക്കുമ്പോഴല്ലേ അതിന് പ്രസക്തി ഉള്ളത്? ഓരോ പ്രാവശ്യം നമ്മൾ പുതുമാക്കപ്പെടുകയാണ്. നമ്മൾ ക്രിസ്തു നമ്മ ചൈതന്യമുള്ളവരായിട്ട് മാറ്റപ്പെടുകയാണ്. ഞാൻ എന്തിലും അവർ എന്തിലും ക്രിസ്തു എന്ന് പറയുന്നതാണ്. ക്രിസ്തു ദൈവം തന്നെ നേരിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ രക്തം കുടിക്കുമ്പോൾ ഞാൻ അവനിലും എന്തിലും അങ്ങോട്ടിക്കൊണ്ട് വസിക്കും എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു, അവന്റെ രക്തമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ബോധ്യം നമ്മളിൽ ശക്തമായിട്ടുണ്ടാവണം. അതുപോലെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രായം നമ്മളിപ്പോൾ വായിച്ചു വരുന്നത് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഫയർ വർഷം ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് നമുക്കറിയാം, വേദവാസ്തവത്തിന് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പാഠങ്ങളും, അല്ലെ മരണവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ കുർബാനയുമായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഈ രക്തത്തെ ദൃഷ്ടാന്തപ്പെടുത്തി കർത്താവ് പറയുന്ന ഓരോ ഭാഗങ്ങളും വളരെ പ്രാധാന്യം അറിയിക്കുന്നു, വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അതിന്റെ ഓരോ സന്ദേശങ്ങളും 32-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു ചിന്തയിൽ നമ്മൾ നയിക്കുന്നത് ചാപ്റ്റർ 19:32 ഇവിടെ പറയുന്നത് ഇത് ക്രിസ്തുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട മരിക്കുന്ന അവസരത്തില് ഇത് മലയാളിയിൽ വന്ന് കർത്താവിനെ പിന്നെ കാല ഒരിക്കാൻ കോൺ അല്ലെങ്കിൽ കുണ്ടുകൊണ്ട് കുത്താണ്ട കോണം കടന്നു വരികയാണ്. പക്ഷെ ക്രിസ്തു മരിച്ചതിന് ശേഷമുള്ള സംഭവമായിട്ടാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു. ഇത് തന്നെയും അതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നു. ആദ്യം പടയാളികൾ വന്ന് 1-ാം അവനോടുകൂടെ കുറിച്ചിട്ടുള്ള മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുത്തിൽ വന്നു, അവൻ മരിച്ചുപോയിന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. എങ്കിലും മലയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാസം തുകുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യ സത്യമാവുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യം പറയുന്നു എന്ന് അവർ അറിയുന്നു. ഈ വാസ്തവത്തിന് ഈ മറ്റൊരിടത്ത് പോലും 1-2 അല്ലാതെ ഇത്രയും പ്രസക്തിയോടുകൂടി ഈ സാക്ഷ്യത്തെ പറ്റി പറയുന്നില്ല. ഉടൻ രക്തങ്ങള് ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്ത് കണ്ടവൻ? ഇത്രമാത്രം വളരെ പ്രാധാന്യത്തോടുകൂടി ആ സാക്ഷ്യം ഇത് കണ്ടു സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയണമെങ്കിൽ ഈ നമ്മൾ വായിച്ച സംഭവം നിസ്സാരമല്ലെന്നുള്ളതിന്റെ അർത്ഥം. ഇത്രയും പ്രാധാന്യത്തോട് വേറെ പലർത്തോട് പറഞ്ഞിട്ടില്ല. ഇത്ര ഉറപ്പായിട്ട്, കാരണം എന്താണ് അത്ര ഉറപ്പെന്ന് പറയുന്നത്? അവന്റെ സാക്ഷ്യ സത്യമാകുന്നു, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ സത്യം പറയുന്നു. ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി, ഇത്രമാത്രം മുഖവരവോടുകൂടി ഈ ഭൂരാക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്ത് കുന്തം എഴുതുന്ന സംഭവം നമ്മൾ പറയണമെങ്കിൽ ആ സംഭവത്തിന് വലിയ പ്രസക്തിയുണ്ട്. എന്താ സംഭവം എന്ന് പറയുന്നത്? അവന്റെ കാലൊടിച്ചില്ലെങ്കിൽ പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിനാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളം പുറപ്പെട്ടു. നമുക്കറിയാം ഒരിക്കലും മനുഷ്യ ശരീരം മരിച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഈ കുന്തം കുത്തുമ്പോൾ രക്തം ഒഴുകത്തില്ല. കാരണം രക്തം ഒഴിയാനൊന്നും ജീവൻ ഉണ്ടെന്നുള്ളതാണ്. ക്രിസ്തു ഇതുകൊണ്ട് മരിച്ചു, മരിച്ചതുകൊണ്ടാണ് അവന്റെ കാടുപിടിക്കാനത്. അപ്പൊ അവര് കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഒരു നിയമമുണ്ടല്ലോ, കുളിച്ചതിനായതിനു ശേഷം അല്ലെ മരണപ്പെട്ടതിനു ശേഷം ഇത് ചെയ്യരുത് പറഞ്ഞു. ബാക്കി രണ്ടുപേരും മരണപ്പെട്ടില്ല. അവരുടെ അതുകൊണ്ട് അവര് ഇടതുഭാഗത്തും വലതുഭാഗത്തും മരണപ്പെട്ട കള്ളന്മാര് മരിക്കാതിരിക്കുന്നത് കാരണം ക്രിസ്തു അനുഭവിച്ച അത്രയും കഷ്ടം അവരനുഭവിച്ചില്ല. പക്ഷെ ക്രിസ്തു എന്ന് പറയുന്നത് വളരെ നേരത്തെ മുതലേ അവരുടെ അടിയും കീടിയും തുപ്പനും എല്ലാം കൊണ്ട് വലിയ ഒത്തിരി പ്രതിബന്ധങ്ങൾക്ക് ശേഷമാണ്, ഒത്തിരി കാണുന്നവരുടെ ഈ തലയും കൊടുത്ത് കിടത്തിന് ശേഷമാണ് കർത്താവ് കാൽ ഈ കുറിച്ചിൽ തൂക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അധികം നിവൃത്തിയായതാണ്, ഇതൊക്കെ പഴയ നിയമത്തിലെ നിവൃത്തിയായി നല്ലത് നമ്മൾ കാണുന്നുണ്ട്. അതിന് പഴയ നിയമ പശ്ചാത്തലത്തിൽ നല്ലത് തന്നെയാണ്. അപ്പൊ കൃത്യം ഭരിച്ചത് കൊണ്ട് അവര് അവന്റെ കാലൊടിച്ചില്ല. പക്ഷെ എങ്കിലും വൈരാഗ്യം തീർക്കാന്നൊക്കെ ഒരുത്തൻ കുന്തം കൊണ്ട് കുത്തി, പക്ഷെ മണിക്കൂറിന് ശേഷവും അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിയെന്നുള്ളതാണ്. എന്താണ് അവിടെ മനസ്സിലാക്കുന്ന അർത്ഥം? മരണം അവിടെയാണ് കർത്താവ് വിശുദ്ധ കുർബാനയിൽ പറഞ്ഞ ആ സംഭവത്തെ പൂർണ്ണമാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ശേഷവും തീർന്നു പോകാതെ സഭയിൽ എത്ര കാലം സഭ നിലനിൽക്കുന്നതോളം അന്നർത്തോളം കാലം നിന്നു പോകാതെ ഒഴുകുന്ന ശരീരമാണ്, അല്ലെങ്കിൽ രക്തം ഒഴുകുന്ന ശരീരമാണ് ക്രിസ്തുവിന്റേത്. ആ രക്തം എന്ന് പറയുന്നത് സ്നേഹം അർത്ഥം, ഒരിക്കലും നിന്നു പോകാത്ത സ്നേഹം ഒഴുകുന്ന സ്നേഹമൊഴുകുന്ന ശരീരമാണ് ക്രിസ്തുവിന്റെ, അല്ലെ രക്തം ഒഴുകുന്ന ശരീരമാണ് ക്രിസ്തുവിന്റെ. എനിക്ക് ഒന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഇത്ര ആഴമായിട്ടുള്ള കണ്ണറിയാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും പ്രസക്തിയോടുകൂടി ഈ യോഗനാണ് എഴുതിയത്. യോഗനാണ് പറയാൻ കാരണം സാക്ഷ്യമാണ്, ഇത് ഞാൻ കണ്ടതാണ്, ഇത് സത്യമാണെന്നൊക്കെ പറയാനായിട്ട് കാരണം ക്രിസ്തു എന്ന് പറയുന്ന മഹാശക്തിയുടെ മേൽ ആ വറ്റിപ്പോകാത്ത സ്നേഹത്തിന്റെ കരുണയുടെ നിലച്ചു പോകാത്ത രക്തത്തിന്റെ പ്രവാഹത്തെ പറ്റിയാണ് അവിടെ ശക്തമായിട്ട് ഈ യോഹന്നാൻ ശ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോഴും യേശുവിന്റെ രക്തം അവരുടെ പാപങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പറയുമ്പോൾ അത് ഒറ്റ വാക്കുകൾ അറിയുന്ന അർത്ഥങ്ങളല്ല, 1000 വിശദീകരണങ്ങൾ വന്നാലും ഇത് ചെയ്യുന്ന അത്രയായിട്ടുള്ള സംഗതിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ 8-ാം വാക്യം, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവത്തിൽ നമ്മൾ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 9-ാം വാക്യം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തോട് ദേഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തോട് ദേഷിക്കപ്പെടും. ഇബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും 9:11-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴും ഈ ക്രിസ്തു ചെറിയ രക്തത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ക്രിസ്തുവും വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണി ഇല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവും നേടിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുപറ്റന്മാരുടെയും പച്ചച്ചിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുപറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലരപ്പെട്ടവരുടെ മേൽ കളിക്കുന്ന പശുഭസ്മവും ഗണീരത്തിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ചിത്രീകരിക്കും. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വിശദാംശം എത്രായ ലേഖനം കൊടുക്കുന്നത്? പൗലോസിനെയാണ് എത്രായ എഴുതിയെന്ന് പറയുന്നത്. കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി ഒത്തിരി സമയം എടുത്തുപിടിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് പറയാം. പഴയ നിയമത്തിൽ നമുക്കറിയാം മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് ശുദ്ധീകരണം ലഭിക്കുന്നത് ബലിയർപ്പണത്തിൽ കൂടിയാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന്റെ പാപത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ ആ പ്രാധാന്യം അറിയിക്കുന്ന വിധത്തിൽ അവൻ അർപ്പിക്കേണ്ട ജന്തുവിന്റെ നാമനിർദ്ദേശം പുരോഹിതം ചെയ്യും. പുരോഹിതനാണ് നിർദ്ദേശിക്കുന്നത്. ചെറിയ പാപം ചെയ്യുകയാണെങ്കിൽ കുറുപ്രാവിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വലിയ പാപം ചെയ്യുമ്പോൾ അങ്ങനെ പാപത്തിന്റെ വലിപ്പം അനുസരിച്ച് ബലിമൃഗത്തിന്റെ വലിപ്പം കൂടും. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി അനേകായിരം മൃഗങ്ങൾ വിലയിരിക്കപ്പെടുകയാണ്. ഇതിന്റെ മനുഷ്യ പാപങ്ങള് പിന്നീട് നമ്മൾ പാപം എഴുതി പറയുന്നുണ്ട് നമുക്ക് നമ്മള് ചിന്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഗതിയെ ക്രിസ്തുവിന്റെ അതോ അങ്ങനെ ആ ഒരു പ്രക്രിയ സമഗ്രമായിട്ട് ക്രിസ്തു നിർത്തി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഊമജന്തുക്കളിൽ നിന്ന് രക്ഷ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഊമജന്തുക്കളുടെ മരണത്തിൽ നിന്നും നമ്മളെ ഉദ്ധരിക്കുക അവരെയും നമ്മളെ ഒക്കെ ഉദ്ധരിക്കുക എന്നൊക്കെ ഓണം കർത്താവ് കാൽവരിയുടെ മുകളിൽ മരണപ്പെട്ടു വന്ന എത്രയില്ല കർത്താവ് അവിടെ വീണ്ടും സാക്ഷീകരിക്കുകയാണ് ചെയ്യുന്നത്. പാട്ടുവറ്റന്മാരുടെയും പശുക്കളാക്കുന്ന രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലാകില്ല വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുള്ളൊരു വീടുകൾ സാധിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല. ഒരിക്കലായിട്ട് അത് കഴിഞ്ഞു. ഇനി ഒരു അങ്ങനെ ആ തരത്തിലുള്ള ഒരു മരണത്തിന്റെ ആവശ്യമില്ല എന്ന് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പതിനാല് വാക്യത്തിലൂടെ പറയുന്നുണ്ട്. ജഡീലശുദ്ധി അതായത് 13 വാക്യം 14 വാക്യവും ആട്ടുവറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മരണപ്പെട്ടവരുടെ മേൽ കളിക്കുന്ന പശുഭസ്മവും ജഡശുദ്ധി വരുത്തുന്നു. ശരീരത്തിന്റെ ഒരു ശുദ്ധി മാത്രമേ അതിൽ വരുത്താൻ കഴിയത്തുള്ളൂ. ക്രിസ്ത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ പ്രതീയ പ്രവൃത്തികളെ നോക്കി എത്ര അധികം ശുദ്ധീകരിക്കുക. നമ്മുടെ മനസ്സിനെ പോലും ശുദ്ധീകരിക്കുന്ന ശരീരത്തെ മാത്രമൊന്നുമല്ല ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് ബോഡി ആൻഡ് അവർ സോൾ രണ്ടിനെയും ശുദ്ധീകരിക്കുന്ന തലങ്ങളിലേക്ക് നമ്മളെ ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്ര ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മളവിടെ മതി. അതുപോലെ തന്നെ ഒന്ന് പത്രം തന്ന മതിയായ ഒന്ന് വായിച്ച ഒന്ന് പത്രം 1:18 വായിച്ച
രക്തവും പിതൃപ്രാരംഭ്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അതെ, അവിടെ പത്രത്തിലേക്ക് വീണ്ടും അത് പറയുന്നു. രക്തവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. രക്തമായാലും എന്നുവെച്ചാൽ പിതൃ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ നിന്നും പാപത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന നടത്താണ്. ദോഷകരമായ പാപകരമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്ത പാപം മാത്രമൊന്നുമല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലം ആ പാപത്തിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. അത് വെള്ളി പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അതിനേക്കാൾ മൂല്യമേറിയ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം പത്രൂത്തിലേക്ക് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്തിന് കൊടുക്കുന്ന മൂല്യം എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അതിന് തത്തുല്യമായ പൊന്നുമില്ല എന്നുള്ള മനസ്സിലാണ് പറയുന്നത്. ഏറ്റവും നമ്മൾ മൂല്യമേറിയായിട്ട് കാണുന്നത് നമുക്ക് ഏറ്റവും വലിയ മൂല്യം എന്തുവാ നമ്മൾക്ക് പറയാം പൊന്നും വെള്ളി കിട്ടുന്നത് അല്ലേ. അതുകൊണ്ടത് അതിനേക്കാൾ അപ്പുറമായ മൂല്യമായ വസ്തു കൊണ്ടാണ് അതാണ് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ വെളിപാട് പുസ്തകം 1 മാറാമാക്കിയത് വെളിപാട് പുസ്തകം 1:6 നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം തോന്നി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരെ ബാക്കി തീർത്തവൻ എന്നേക്ക് മഹത്വവും ബലവും ആമേൻ. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം തോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് വെളിപാട് പുസ്തകം പറയുന്നു തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരെ ബാക്കി തീർത്തു. ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളും നോക്കിയെന്ന് മാത്രമല്ല വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? നമുക്ക് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതമായി വാർത്തി ദൈവിക രാജ്യം അവകാശം തന്നു. അതോടൊപ്പം തന്നെ പുരോഹിതമായ രാജ്യം തീർക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ അവിടെ പറയാനുണ്ട്, വാങ്ങിപ്പോയവർ നാല് രീതികളും 24 ഒത്തിരി കുറെ 8, 9, 10 13, 14, 15 വാക്യങ്ങളിലൊക്കെ ഞാൻ വായിക്കുന്നില്ല, സമയത്തിന് പോകുന്നുണ്ട്. വെളിപാട് ദിവസം 5:8, 9, 10, 13, 14, 15 ഇവിടൊക്കെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യത്തെ പറ്റി, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ ഗോത്രത്തിലെ ഭാഷയിലെ വംശത്തിലെ ജാതിയിൽ നിന്നുള്ള ദൈവത്തിനെ വിലക്ക് വാങ്ങി, നേരത്തെ പറഞ്ഞു വിലക്ക് വാങ്ങി നമ്മൾ വളരെ രക്തത്താൽ വിലക്ക് വാങ്ങി. അത് മുമ്പേ പറഞ്ഞ പോലെ രാജ്യവും പുരോഗതിമാരും വാക്കി വെച്ചു, അപ്പൊ പുതിയ പാർട്ടി തന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞാടിന്റെ അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും കർത്താവിന്റെ നാമത്തിൽ കഷ്ടത്തിൽ വണ അനുഭവിക്കുന്ന ആളുകളെ പറ്റി പറയുന്നുണ്ട്. അവരെ പറ്റി പറഞ്ഞു കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അണച്ചു വെളുപ്പിച്ചിരിക്കുന്നു. നമ്മൾ വായിക്കുന്നല്ലേ വലിയ പാർവസ്തകം 7-ാം അധ്യായത്തിൽ അല്ലേ, ഭൂമിയിൽ നിന്ന് നമ്മുടെയൊക്കെ വാങ്ങിപ്പോയ കടകളെ വാങ്ങിപ്പോ നല്ല രീതിയിൽ ജീവിച്ച് വാങ്ങിപ്പോയ ആളുകളെ പറ്റി പറയുന്നു. എന്താ പറയുന്നത്, വെള്ളനിലേക്ക് തിരിച്ച ഇവരാറ് ഇവിടെ നിന്ന് ഒന്ന് ചോദിച്ചു യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാസംഘത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നത്? അതിനെ മാമോദിസ എന്ന് പറയുന്നത്. മാമോദിസ ഭൂമി വാങ്ങിപ്പോയി ദൈവസമിതി ചെല്ലുന്ന ആളുകളെ പറ്റി അവിടെ പറയുന്നത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളും ഒക്കെ പരിശുദ്ധ മാമോദിസ കൂടി ലഭിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അവന്റെ രക്തത്തിൽ അങ്കി നമ്മുടെ വസ്ത്രം കഴുകി വെളുപ്പാക്കപ്പെട്ടത്. അതാണല്ലോ നമ്മള് മാമോദിസം തുടങ്ങുമ്പോൾ അല്ലേ, മാമോദിസത്തിൽ കൂടി സഭയുടെ ഗർഭപാത്രമാകുന്ന മാമോദിസത്തിയിൽ കുഞ്ഞിനെ കുളിപ്പിച്ച് പുതിയ കമറയിൽ കിടത്തുന്നു. അവിടെ പാടുന്നില്ല മാമോദിസയിൽ നിന്നും ആത്മാവാം ജാതം ചെയ്ത ഈ സംഘ കുഞ്ഞാടിനെ ഏൽക്കുക പാവനയാം സഭയെ. അപ്പൊ അവന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വെളുപ്പാക്കി പുതിയ കവണയിൽ അല്ലെ, നമ്മൾ പുതിയ തുണിയിലാണല്ലോ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. അത് നിയമമാണല്ലോ പുതിയ വസ്ത്രത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കണം എന്നുള്ളത്, ഉപയോഗിച്ചിട്ടില്ല. അതൊരു ദൃഷ്ടാന്തമാണ്. സഭയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും ജനിച്ച് വിശുദ്ധി പുതിയ വസ്ത്രം അവനെ അണിയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രസക്തി. നമ്മൾ പക്ഷേ ഈ പുതിയ തുറത്ത് കൊടുക്കുമ്പോഴോ പുതിയ വസ്ത്രം ഇടിക്കുമ്പോഴോ എത്ര മാതാപിതാക്കൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു പിതാക്കന്മാരുടെ ഒരു നിയമമുണ്ട്. പുതിയ കവണയിൽ പുതിയ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഇത് വലിയൊരു ഒരു സിംബോളിക്കാണ്. അപ്പം അല്ലെങ്കിൽ വെളുപ്പിച്ചുകൊണ്ട് കുഞ്ഞാട് രക്തത്താൽ, അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറയുന്നത് അവനോടുകൂടി ജനിച്ച് അവനോടുകൂടി മരിക്കുമ്പോൾ അവനോടുകൂടി മാമോദിസ ഏൽക്കാം എന്നൊക്കെ പറയാൻ പൗലോസിലേക്ക് ഉദ്ബോധിപ്പിക്കുന്ന അർത്ഥം അതുകൊണ്ടാണ്. എന്നിട്ട് അവരെ പറ്റി പറയുന്നത് അതുകൊണ്ട് അവർ എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ മാമോദിസ ക്രിസ്തുവിൽ മാമോദിസ മുങ്ങി വാങ്ങിപ്പോകുന്ന ആളുകളെ പറ്റി അവിടെ പറയുകയാണ്. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവർക്ക് കൂടാനുമായിരിക്കും. അവർ അവനെ കുഞ്ഞാട് രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജീവിച്ചു മരണപരിയെന്ന് തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പം അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു വാങ്ങിപ്പോയെ പറ്റി പറയുന്ന ആളാണ്. അവർ വാങ്ങിപ്പോയവരോട് പറ്റി ചിന്തിക്കുന്നത് അവർ ദൈവത്തിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ്, ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനം അവർ ക്രിസ്തുവിന്റെ രക്തത്തിൽ അങ്കി കഴുകി വെളിപ്പാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ രക്തം എന്ന് പറയുന്ന സംഗതിക്ക് ഈ ഒരുപാട് പ്രസക്തി ഉണ്ടല്ലേ. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സംഗതി എന്ന് പറയുന്നത് രക്തമാണ്. നമ്മുടെ ശരീരം ഒരു മനുഷ്യ മരിച്ചു എന്ന് അറിയുന്ന എപ്പോഴാണ് അവന്റെ ശരീരം നിങ്ങളൊക്കെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഈ ഒരു കാര്യത്തിൽ അറിവുള്ളവരാണ് എനിക്കറിയാം. പ്രത്യേകിച്ച് ആശുപത്രിയും ഹോസ്പിറ്റലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉള്ള ആളുകളായതുകൊണ്ട് അല്ലെ. അപ്പൊ ഒരു വ്യക്തിയുടെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിന്റെ മരണം എന്ന് പറയുന്നത് രക്തോട്ടം നിൽക്കുമ്പോൾ കഴിഞ്ഞു അവന്റെ എല്ലാം. അപ്പൊ രക്തത്തിന്റെ പ്രാധാന്യം അവിടെ പറയുന്നത് ദേവീപുസ്തകം 17-ാം അധ്യായം ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പ്രദേശങ്ങളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ ദൃഷ്ടിവെച്ച് അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ ഛേദിച്ചു കളയും. രക്തം ഭക്ഷിക്കരുതെന്നാണ് പറയുന്നത്. ആറ് രക്തമാ മൃഗങ്ങളുടെ രക്തം, മൃഗങ്ങളുടെ രക്തം ഭക്ഷിക്കരുതെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. കാരണം നമുക്ക് ഭക്ഷിക്കാനുള്ള ഏക രക്തം ക്രിസ്തുവിന്റെ രക്തമാണ്. അപ്പൊ ബാക്കിയുള്ള ഈ ലോകത്തിന്റെ മറ്റു പലരുടെ രക്തം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ശാപമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അതുപോലെ 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത് എന്തുകൊണ്ട് മാംസത്തിന്റെ ജീവൻ രക്തത്തിനല്ലോ ഇരിക്കുന്നത്, വ്യാകരയുടെ തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്, ശരീരത്തിന്റെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രക്തമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്. ഈ പഴയ ദിവസത്തിൽ ഈ രക്തം എടുക്കാൻ കാരണമല്ല, ഈ മൃഗങ്ങളെ രക്ഷപ്പെടുക്കാനായിട്ട് കാരണം ഒരു ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ജീവന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശരീരത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സംഗതി രക്തമാണ്. അപ്പൊ ആ പ്രാധാന്യം അറിയിക്കുന്ന രക്തം കൊണ്ട് തന്നെ മനുഷ്യന്റെ പാപം പോക്കണം. വാസ്തവത്തിൽ ഒരു ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മൃഗബലിയിൽ കൂടി അവന്റെ പാപങ്ങൾ മോചിക്കാൻ ദൈവം പറയുമ്പോൾ വാസ്തവത്തിൽ അവനാണ് ആ മൃഗം എന്ന് പറയുന്നത്. അപ്പൊ ആ മൃഗ അതായത് അവൻ ഈ ഒരു പാപം ചെയ്യുന്ന മനുഷ്യൻ ഒരു മൃഗത്തെ അവന്റെ ഒരുപക്ഷെ അവന്റെ ദീനത്തിന് മൃഗങ്ങളെ പണം കൊടുത്തിട്ടാണല്ലോ അവൻ പ്രായശ്ചിത്തമായിട്ട് കൊണ്ടിരുന്നത്. അപ്പം ആ മൃഗത്തെ ബലി കഴിക്കുമ്പോഴും അവന് പകരമാണ്, അവന് പകരമാണ്. നമുക്കറിയാവുന്ന കാൽവരിയുടെ മുകളിൽ മോരിയാമലയുടെ മുകളിൽ വിശ്വനാഥിനെ ബലി കഴിക്കാനായിട്ട് അപ്രകാം പോകുമ്പോഴ് വിശ്വനാഥ് തന്നെ വെട്ടാനായിട്ട് അപ്രകാം വാളുയർത്തുമ്പോൾ അവളൊരു കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുന്നു അല്ലേ. വാസ്തവത്തിൽ ആ കുഞ്ഞാട് ആരാ? ആ കുഞ്ഞാട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിശ്വനാഥ് തന്നെ, ആ കുഞ്ഞാട് ക്രിസ്തു തന്നെ. അപ്പൊ ഒരു കുഞ്ഞാടിനെ ബലി അർപ്പിക്കുക, രക്തം ചൊരിയിക്കുക എന്നുള്ളതാണ്. രക്തം ചൊരിയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ ഈ ആ മനുഷ്യന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പാപബോധനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഗതി എന്നുള്ളത് അവിടെ പറയുന്നത്. പത്രമാസം സസ്യമാണ് മാംസത്തെ ജീവൻ രക്തത്തിനല്ല ഒരിക്കുന്നത്. അപ്പൊ മാംസത്തെ മുഴുവൻ ജീവനെ നിലനിർത്തുന്ന സംഗതി രക്തമാണ്. അപ്പൊ ആ രക്തം മൂലമാണ് ഒരു വ്യക്തിക്ക് പാപബോധം ലഭിക്കുന്നത്. അതാണ് പഴയ ദിവസം ഇത് ദൈവത്തിന്റെ വിധിയാണ്. അത് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ കാര്യമില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതിയിലിരിക്കുന്നത്. അപ്പൊ ആ രക്തം ആ രക്തത്തിൽ കൂടി മനുഷ്യ ഒന്നോ രണ്ടോ വ്യക്തികളെ മോചിപ്പിക്കുന്നതിന് പകരം പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പാപത്തെ മുഴുവൻ സമഗ്രമായിട്ട് താൻ കുറഞ്ഞു നിൽക്കുകയാണ് ക്രിസ്തുവിൽ കൂടി. അതിൽ ക്രിസ്തു ചെയ്യുന്നത് തന്റെ സ്വന്തം രക്തം കൊടുത്തും തന്റെ സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിൽ കൂടിയാണ്. അത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ലവ്യഗ്രന്ഥം 12-13, 17-ാം അധ്യായത്തിന്റെ 10, 11, 12, 13, 14 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ അതൊരു പ്രസക്തി ഉള്ള കാര്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഞാനത് നിർത്തുക. അപ്പം അത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുക. ക്രിസ്തുവിന്റെ രക്തം ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ദ പ്രയോറിറ്റി ഓഫ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ രക്തം, ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെ പോക്കി ശുദ്ധീകരിച്ചു. എന്തിനു വേണ്ടി ക്രിസ്തുവിന്റെ രക്തം ക്രിസ്തു അത് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയാണ് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ. അതൊരു യൂറോപ്പൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. ഓരോ വ്യക്തികൾ പാപം ചെയ്യുമ്പോൾ അവർക്ക് അവന് തത്തുല്യമായ മൃഗത്തെ അവന് വരെ ബലിയെടുപ്പിക്കണം, ആ രക്തം അവന്റെ മേൽ തളിക്കണം. അപ്പം അപ്പോഴ് ആ മൃഗം മരണപ്പെടുന്നതിൽ കൂടി അതിന്റെ രക്തം പാപം ചെയ്തവന്റെ ചെയ്ത മനുഷ്യന്റെ ശരീരത്ത് സ്പ്രെഡ് ചെയ്യുന്നതിൽ കൂടി അവനത് ലഭിക്കുന്നു, അവന് ജീവൻ ലഭിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ശിക്ഷ, ദൈവം അവന്റെ മേൽ നിന്നിരിക്കുന്ന മരണത്തിൽ നിന്നും, മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നടന്നവല്ല പാപ മരണത്തിൽ നിന്നും വിമോചിതനാകുന്നുള്ളതാണ്. അതിനുവേണ്ടിയാണല്ലോ ഈ മൃഗത്തിന്റെ ശരീരം പാപം ചെയ്തവന് മൃഗത്തിന്റെ ജീവൻ കൊടുത്തുകൊണ്ട് രക്ഷ പ്രാപിക്കുന്നത്. അപ്പം ആ രക്ഷ ഒന്നോ രണ്ടോ വ്യക്തിക്കാക്കാതെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന് മാത്രമായിട്ട് ആക്കാതെ ക്രിസ്തു തന്നെ വളരെ മറുപടിയായി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ പഴയ നിലത്തിൽ നിന്നും ക്രിസ്തുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തു അർപ്പിച്ച രക്തവുമായിട്ട് ബന്ധം കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിശ്ചിത ആഴമായിട്ട് സംഗതിയാണ്. പക്ഷേ മനസ്സിലായി പോകാൻ എനിക്ക് അറിയിച്ചില്ലെങ്കിൽ തന്നെ ഈ ഞാൻ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ബോധ്യപ്പെടും. അപ്പൊ ക്രിസ്തുവിന്റെ രക്തം നമുക്ക് ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ലാഭമായിട്ട് ലഭിച്ചത് എന്നുള്ളതാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ രക്തം അത് അഭയമായി തീരുന്നു എന്നുള്ളതാണ്. രക്തം അഭയമായി തീരുന്നു അല്ലെങ്കിൽ രക്തം നമുക്ക് നമുക്ക് രക്ഷയായിട്ട് മാറുന്നു. ഈ രക്തം അഭയമാകുന്ന ഒന്നാമത്തെ ചിന്താഗതി പുറപ്പാട് പുസ്തകം 12-13 നമുക്ക് സുപരിചിതമായ സംഭവമാണ്. നാം വിശദീകരിക്കേണ്ട കാര്യമില്ല. പുറപ്പാട് പുസ്തകം 12:13-14 വാക്യം വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. സംഹാരഭൂതം കടന്നു പോകുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തുണ്ടായിരുന്ന ആദിജാതന്മാരുടെയൊക്കെ സംഹാരം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഉപദേശിക്കപ്പെടുന്നത് കുഞ്ഞാടിന്റെ രക്തം അവരുടെ വീടുകളെ കളിക്കുന്നതിൽ കൂടിയാണ്. വാസ്തവത്തിൽ കുഞ്ഞാടിന്റെ രക്തം എന്തിന്റെ ദൃഷ്ടാന്തമാണ്? ക്രിസ്തുവിന്റെ ദൃഷ്ടാന്തമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് അന്നും ആദ്യ കാലഘട്ടം മുതലേ ഒരു 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 ദൃഷ്ടാന്തമായിട്ടുണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ ഈ പെസഹായുടെ അനുബന്ധിച്ചൊക്കെ ഈ ക്രിസ്തുവിന്റെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് വളരെ ഡെപ്പായിട്ടൊരു കാര്യമാണ്. അപ്പൊ അഭയത്തിനായിട്ടുള്ളതാണ് ക്രിസ്തുവിന്റെ രക്തം എന്നുള്ളത്. രണ്ടാമത് ക്രിസ്തുവിന്റെ രക്തം പ്രായശ്ചിത്തമായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ വായിച്ച സംഭവം തന്നെയാണ് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം പത്താം വാക്യം എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 10 പ്രായശ്ചിത്തനായിട്ടുള്ളത്. ഞാൻ വായിക്കാം. സംവത്സരത്തിൽ ഒരിക്കൽ അഹറോൻ അതിന്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പ്രായശ്ചിത്തനായുള്ള പാപയാഗത്തിന്റെ രക്തം കൊണ്ട് അവൻ തലമ തുടങ്ങാറായി വർഷാന്തര പ്രായശ്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. ഇപ്പൊ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ദൃഷ്ടാന്തമാണ് പഴയ നിയമത്തിൽ. രക്തം ഒന്ന് അഭയത്തിനായിട്ടുള്ളത് അല്ലെങ്കിൽ രക്ഷയ്ക്കായിട്ടുള്ളത്, രണ്ട് പ്രായശ്ചിത്തനായിട്ടുള്ളത്. ഇങ്ങനെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുമ്പോൾ അതിന്റെ പ്രായശ്ചിത്തം. മൂന്നാമതായിട്ട് സ്വതന്ത്രരാകുവാനായിട്ട്, സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട്, സക്കറിയ പ്രവാചകൻ 9:9 ഇവിടെ പറയുന്നുണ്ട്, സിയോ സുപ്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആരംഭിക്ക, ദൈവത്തിലെ സുപ്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും സാഹിമുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായി ചെറുകഴുതയുടെ പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും ഏറുസേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും, പടവിലും ഒളിഞ്ഞു പോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും, അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റത്തോളം ആയിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാർ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. ആ വാക്യത്തിന്റെ അവസാന ഭാഗം, നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. നിന്റെ വാസ്തവത്തിലെ സക്കറിയാവ് ക്രിസ്തുവിന്റെ വരാൻ പോകുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമായിട്ടാണ് പ്രവചനമാണ്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചല്ലോ, പ്രിയവർക്ക് പ്രിയ ഉച്ചത്തിൽ ഘോഷിച്ചാണെന്നൊക്കെ ഏർക്കെ പുതിയ ആർക്കെടുക്കാൻ രാജാവ് ഇതിന്റെ അടുക്കൽ വരുന്നു, അവൻ നമ്മുടെ ഓശാനിയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം തന്നെ കഴുതപ്പുറത്ത് കയറി വരുന്നു. അത് ഒരു പ്രവചനമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ ദശന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. വെള്ളമില്ലാത്ത കുഴി എന്ന് പറഞ്ഞാൽ വരണ്ട അനുഭവത്തിൽ നിന്നും, വെള്ളമില്ലാത്ത കുഴി എന്ന് പറഞ്ഞാൽ എവിടെയാ, പാതാളം എന്ന് പറഞ്ഞോ, പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്നും നിയമരക്തം ഹേതുവായി. നിയമരക്തം എന്നാൽ ക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ അത് ഹേതുവായിട്ട് അത് മരണ അതിന്റെ അർത്ഥം മരണത്തിൽ നിന്നും സമസ്ത മാനവജാതിയെ വിമോചിപ്പിക്കും, സ്വാതന്ത്ര്യം നൽകും എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പഴയ നിയമ പശ്ചാത്തലമായിട്ടാണ് പറയുന്നത്. ഒന്ന് അഭയത്തിനുള്ളത്, രണ്ട് പ്രായത്തിന്, മൂന്ന് സ്വതന്ത്രരാകുവാനായിട്ട്, നാലാമതായിട്ട് ക്ഷമിക്കപ്പെടുവാനായിട്ട്. ഇവിടുന്ന് ക്ഷമിക്കപ്പെടുവാനാണ് എബ്രായ ലേഖനം 9:7 അതും പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുള്ള വാക്യം തന്നെയാണ്. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല, അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അവൻ തന്റെയും ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. അബദ്ധം അല്ലെങ്കിൽ അപരാധം മോചിക്കപ്പെട്ട് കിട്ടുവാനായിട്ട് അർപ്പിക്കുന്നതിനെ പറ്റിയാണ് അഭിപ്രായലേഖനകർത്താവ് പഴയ നിയമത്തിൽ ഉണ്ടായ മൃഗബലിയെ പറ്റി അവിടെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട്, ക്ഷമിക്കപ്പെടുവാൻ പിന്നെ ശുദ്ധീകരിക്കപ്പെടുവാൻ എബ്രായ ലേഖനം 9:19 19:20-22 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ്, മോശ ന്യായ പ്രമാണ പ്രകാരം കൽപ്പന നോക്കുകയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുപിതാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. അതായത് മൃഗങ്ങളുടെ രക്തമെടുത്ത് മോശ പ്രായശ്ചിത്തം കഴിച്ചതിന് ശേഷം ആ രക്തമെടുത്ത് എല്ലായിടത്തും ദേവാലയത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പള്ളിയിൽ കൂതാശയം നടത്തുമ്പോൾ വെള്ളം തളിക്കുന്ന, അല്ലെങ്കിൽ സെന്റ് ക്രോസിനകത്തിൽ നമ്മൾ വെള്ളം തളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു ബേസാണ്. വെള്ളത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം തളിക്കുന്നത്. പക്ഷെ അന്നതല്ല, അന്ന് രക്തം തളിക്കുകയായിരുന്നു. പുസ്തകത്തിന്മേലും ചില ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. ഇരുപതാം വാക്യം, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാ രക്തം തളിച്ചു. ന്യായ പ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് നമ്മളിപ്പോ ഈ കയ്യിൽ പല കാര്യങ്ങൾ വായിച്ചു. ഇതെല്ലാം പഴയ നിയമത്തിൽ രക്തത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി തുടർന്ന് വിശദീകരിക്കുകയാണ്. ആ അത്രമാത്രം രക്തത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോഴേ നമ്മൾ യേശുവിന്റെ രക്തം സകല പാപങ്ങൾ പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ആ ഒരു ആശയത്തിലെ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഈ പഴയ നിയമത്തിൽ കാണുന്ന വിശദാംശങ്ങളൊക്കെ പറയുന്നത്. അവിടെ ന്യായ പ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ വിമോചനം ഉണ്ടാകണമെങ്കിൽ, ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവിടെ രക്തം ചൊരിഞ്ഞിരിക്കണം. അത് ദൈവത്തിന്റെ വിധിയാണ്, അത് ദൈവത്തിന്റെ വിധിയാണ്. അപ്പം അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിലെ രക്തത്തിന്റെ പ്രാധാന്യം. കാരണം ഈ രക്തം മറുപടിയായിട്ട് കൊടുത്തുകൊണ്ടാണ് ക്രിസ്തു നമ്മെ വിമോചിപ്പിച്ചത്. നമ്മൾ രണ്ടുമൂന്നാല് കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഒന്ന്, ക്രിസ്തുവിന്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു തന്നെ തന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു. മൂന്നാശയില് തീർന്നു പോകാത്ത ആരാധനയിൽ കൂടി ഒരിക്കലും വറ്റിപ്പോകാത്ത ക്രിസ്തുവിന്റെ ഇന്ന് ഒഴുകുന്ന രക്തത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പഴയ നിമിഷത്തില് രക്തം എന്തിനൊക്കെ ഉപയോഗിച്ചു, നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനായി മരണത്തിൽ നിന്ന് വിമോചിക്കപ്പെടുന്ന രക്തം നമ്മൾ തത്വമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു. അതുപോലെ പ്രായത്തിനായിട്ട് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മൃഗത്തിന്റെ ബലി അർപ്പിച്ചുകൊണ്ട് പ്രായത്തിനായിട്ട് ചെയ്യുന്നു. മൂന്ന് സ്വതന്ത്രരാകുവാനായിട്ട് നമ്മൾ ചെയ്തു. നിയമം ഹേതുവായിട്ട് ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴി നിമിട്ട് എന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചു. അതുപോലെ രക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മൾ ഈ രക്തം തളിക്കുന്ന വായിച്ചു. ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് പിന്നീട് നമ്മൾ മനസ്സിലാക്കി കുറ്റമില്ലാത്ത രക്തം, കുറ്റമില്ലാത്ത രക്തത്തെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ രക്തത്തെ പറ്റി പറയുന്നത് അത് കുറ്റമില്ലാത്ത രക്തം എന്നുള്ളതാണ്. അത് യോഹന്നാൻ പ്രവാചകന്റെ 3:18 അന്നാളിൽ പർവ്വതങ്ങൾ പുതുങ്ങി ഒഴുക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ കോടുകളും വെള്ളം ഒഴുക്കും, യഹോവൻ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശുദ്ധിയും താഴ്കളെ നനയ്ക്കും, യഹൂദ ദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സംസാരം ചെയ്തു സാഹസം ചെയ്തുവായി മിശ്രയും ശൂന്യമായി തീരുകയും ഏതോ മൃജന ഭൂമിയായി പ്രവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിനെ തലമുറകളോ നിവാസികളുണ്ടാകും. താൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും, യഹോവ സിയോനിൽ ഘോഷിച്ചുകൊണ്ടിരിക്കും. ഇത് യോവൻ പ്രവാചകൻ ക്രിസ്തുവിന്റെ രക്തത്തെ മുന്നോടിയായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് യഹൂദ ദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ചെയ്തുമായി മിശ്രയും ശൂന്യമായി തീരുകയും ഏതോ മൃഗഭൂമിയെ തീരുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിനെ തലമുറകളോളം നിവാസികളുണ്ടാകും. താൻ തീർച്ചയായിട്ടില്ലാത്ത അവരുടെ രക്തപാതകം താൻ തോക്കും, യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. അപ്പം യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും, യഹോവ താൻ ഒഴുക്കുന്ന രക്തത്തിൽ കൂടി ശുദ്ധീകരിക്കും എന്നുള്ളതിനെ പറ്റി, അതായത് ക്രിസ്തു ഭാവിയിൽ ഒഴുക്കാൻ പോകുന്ന രക്തത്തെ പറ്റി ഇവിടെ പ്രവാചകന് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 94 സങ്കീർത്തനത്തിലും ഒത്തിരി ഞാൻ വായിച്ച സമയം കളയുന്നില്ല. 94 സങ്കീർത്തനം 21, 22, 23 വാക്യത്തിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതായത് ക്രിസ്തു ചൊരിയാൻ പോകുന്ന രക്തത്തെ പറ്റി മുന്നോടിയായിട്ട് അവിടെ സങ്കീർത്തനക്കാരൻ ദൃഷ്ടാന്തമായിട്ട് പറയുന്നുണ്ട് ദാവീദ് രാജാവ്. അതുപോലെ യെശയ്യ പ്രവാചകം പുസ്തകം 59 അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായിട്ട് ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. ഇവിടെയും യെശയ്യ പ്രവാചകന് ക്രിസ്തു കാൽവറിയിൽ ചൊരിയുന്ന കുറ്റമില്ലാത്ത രക്തത്തെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് രക്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത്. യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് പഴയതിന കാലഘട്ടം മുതൽ നല്ല ദൃഷ്ടാന്തമായിട്ട് സൂചിപ്പിച്ചിരുന്ന ഒരു സംഗതിയാണ്. അതിന്റെ പ്രസക്തികളൊക്കെ നമ്മൾ വായിച്ചു. ആ ഒരു പഴയ കാലഘട്ടം മുതൽ പ്രവാചകന്മാര് ഈ രക്തം എന്ന് പറയുന്ന സംഗതിയെ പറ്റി ആരെ ദൃഷ്ടാന്തീകരിച്ചുവോ അത് ക്രിസ്തുവാണെന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. എനിക്കറിയാം ഇത് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഈ ഇത് മറ്റും ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും, ഈ രക്തം 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 എന്നൊക്കെ പറയാനും. പക്ഷെ അതിന്റെ നമ്മൾ അതിനെ പറ്റി പഠിക്കുമ്പോഴേ എന്താണ് ക്രിസ്തുവിന്റെ രക്തം, അതിന്റെ വാല്യൂ എന്താണ്, അതിന്റെ മൂല്യം എന്താണ്, പഴയ നിയമകാലം മുതൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഒരു പ്രതീകമായിരുന്നു ക്രിസ്തുവിന്റെ രക്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാം വരെയുള്ള ഇവിടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം 9 യോഹന്നാന്റെ ലേഖനം 1 9 വാക്യം അത് പാപങ്ങളെ പറ്റി പറയുന്നു. 8 നമ്മൾ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മൾ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏച്ച് പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ വിശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇവിടെ യോഹന്നാൻ ലീല ഉദ്ബോധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. വാസ്തവത്തിൽ നമ്മളെ ഒരുപാട് സ്വാധീനിക്കൊണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ പല ആളുകൾ ജീവിക്കുന്നത് നമ്മുടെ ഈ ചിലരൊക്കെ പറയുന്നത് ഞാൻ ഭാവിയെ എന്നൊക്കെ ചിലർക്ക് മഹാനങ്കാരികായിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര പേര് നമ്മുടെ ഹൃദയത്തിൽ തട്ടി ദൈവമേ ഞാൻ കുറവുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കള്ളു കുടിക്കുന്നതും അല്ലെ കൊലപാതകം ചെയ്യുന്നതും, കൊലപാതകം ചെയ്ത പാപം തന്നെ നമുക്കൊന്നുമില്ല, അല്ലെ വിചാരം ചെയ്യുന്നത് മോശിക്കുന്നതും ഒക്കെയാണ്. ഈ അതുപോലെ വലിയ പാപങ്ങളിലൊന്നായി സ്വയനീതീകരണം എന്ന് പറയുന്നത്, സ്വയനീതീകരണം നമ്മളെ പല ഭാഗങ്ങളിലുമുണ്ട്. ഈ സ്വയനീതീകരണ പാപം പഴയ നിയമകാലം മുതൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ആവർത്തന പുസ്തകം 9:4 നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ അവരെ ഇതിന് മുമ്പിൽ നീക്കി കളഞ്ഞ ശേഷം എന്റെ നീതി വിരുദ്ധം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്നതിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ എന്റെ നീതി എന്നുവെച്ചാൽ ഞാൻ നല്ലവനായതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഭവിച്ചു, എനിക്ക് ലഭിച്ചു എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അത് പാപമാണ്. എന്റെ കഴിവ് കൊണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ സമർപ്പണം കൊണ്ട് എനിക്കിത് ലഭിച്ചു എന്ന് പറയാൻ ഒരിക്കലും ഇടവരുത്. ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, നമുക്കറിയാം നമ്മുടെ സഭ, ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരിക്കും നേരത്തെ, ഈ സാക്ഷ്യം പറയരുത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കാറൊന്നുമില്ല. കാരണം പലപ്പോഴും അത് സാക്ഷ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ സഭ തന്നെ സാക്ഷ്യമുള്ള സഭയാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവം നമ്മളെ തന്നെ പറഞ്ഞിട്ടില്ല. സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ കർത്താവ് പ്രധാനികൾ പറയുന്നുണ്ടോ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ അവർക്ക് പണമില്ല. അപ്പൊ ദൈവം അവരെ, നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം പറയേണ്ടതാണ് സാക്ഷി എന്ന് പറയുന്നത്. അല്ലെ, ഞാൻ എന്റെ വിശ്വാസം കണ്ടിട്ട് എന്റെ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാല് അതൊരിക്കലും നീതീകരിക്കപ്പെടുന്ന സംഗതിയല്ല. ക്രിസ്തീയ ചെറുതയിൽ ഒരിക്കലും നീതീകരിക്കപ്പെടുന്ന സംഗതിയല്ല. നമ്മൾ ചിലപ്പം രോഗം മാറുന്നതിനെ പറ്റി എനിക്ക് വലിയ സംശയമാണ്. നമ്മളിപ്പോ രോഗം ഒക്കെ മാറുമ്പോൾ നമ്മൾ പറയുകയോ എന്റെ എനിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, എന്റെ ദൈവം എന്നെ കടാക്ഷിച്ചു, എനിക്ക് പാപം പോക്കി എന്നൊക്കെ പറയുമ്പോൾ അവരെവിടെയോ ഈ രോഗം വന്ന് മരിച്ചു പോകുന്ന അനേക ആൾക്കാരുണ്ട്. അവരെക്കാളിലും ഞാൻ നീതിമാനായതുകൊണ്ട്, നല്ലവനായതുകൊണ്ട് ദൈവം എന്നെ കടാക്ഷിച്ചു എനിക്ക് സൗഖ്യം നൽകി എന്ന് പറയുമ്പോൾ എവിടെ ഒരു പൊരുത്തമില്ലായ്മയുണ്ട്. ഈ പൊരുത്തമില്ലായ്മ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സഭ ശക്തമായിട്ട് പറയുന്നത്, നമ്മൾ നമ്മളെ സ്വയം അങ്ങനെ വിധിക്കരുത്. ഞാൻ നല്ലവനായതുകൊണ്ട്, മെഡിക്കലായതുകൊണ്ട് രോഗം മാറി. അത് മാത്രമൊന്നുമല്ല, രോഗം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറയാൻ ഉള്ളതേ ഉള്ളൂ. രോഗം വരുമ്പോഴോ അപകടം വരുമ്പോഴോ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മൾ മരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അതാണ് സാക്ഷ്യം, അതാണ് സാക്ഷ്യം. അല്ലാതെ എനിക്ക് രോഗം വന്നു, ഞാൻ ഒത്തിരി കാരണം അവിടെയും വിളിച്ചു, ഇവിടെയും നിലവിളിച്ചു, അവിടെയും പോയി പ്രാർത്ഥിച്ചു, ഇവിടെയും പ്രാർത്ഥിച്ചു, അവിടെ ലോകത്തിൽ പോകുന്നതെല്ലാം പോയി, ചിലപ്പം നമ്മുടെ കണ്ണുനീരിലാണ് ദൈവം കാരണം തോന്നി നമുക്ക് സൗഖ്യം നൽകി, അതിന്റെ പിറ്റേന്ന് ഞാൻ പറയുകയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എനിക്ക് ദൈവം ഫോണിങ് ആയിട്ട് ഇങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാക്ഷ്യം, അതിനെ സാക്ഷ്യം എന്ന് ഒരു മാനുഷികമായ ബുദ്ധി പറയാനുള്ളതുള്ളൂ. പക്ഷെ ദൈവികമായ തലത്തിൽ അതൊരു സാക്ഷ്യമൊന്നുമല്ല. അറിഞ്ഞ് വിളിച്ച് അവിടെ ഇവിടെയൊക്കെ അളവ് വിളിച്ച് ഇതിന്നൊക്കെ ചിലപ്പോൾ ഞാൻ നമ്മളൊക്കെ തീരുമാനിക്കും, ഞാൻ അതിനെ നമ്മൾ അതിനൊക്കെ അതിജീവിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നതുമില്ല. പക്ഷെ അത് പറയുന്നത് നല്ല സാക്ഷി എന്ന് പറയുന്നത്. സാക്ഷി എന്ന് പറയുന്നത് സന്തോഷത്തോടെ തീരും. പലരുടെ പേര് പറഞ്ഞു രോഗം വന്നപ്പോൾ എല്ലാവരും ഒക്കെ ചികിത്സിക്കാൻ പറഞ്ഞപ്പോഴും ദൈവം തന്നോ, ദൈവത്തിന് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് സമർപ്പണം ജീവിതം ചെയ്ത് മരിക്കാനായിട്ട് ഒരുക്കി. അല്ലെങ്കിൽ ചുറ്റുമാർ കൃത്യം മരിക്കാനായിട്ട് ഒത്തിരി രക്ഷപ്പെടാൻ ഒത്തിരി സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ കൃത്യവിടെ അടക്കം മരിച്ചു. അപ്പൊ അതിന് പറഞ്ഞ ജീവിതം സാക്ഷി, അങ്ങനെയുള്ള ആളുകളാണ് സാക്ഷ്യം പറയേണ്ടത്. പൗരത്തിലേക്ക് സ്വയം സാക്ഷ്യം പറയുന്നെങ്കിൽ ഇതാ ജീവിതത്തിലൂടെ എനിക്ക് വെച്ചിരിക്കുന്നു, അവൻ അങ്ങനെ ജീവിച്ചവരായതുകൊണ്ടാണ്, അവർ പൂർണ്ണമായിട്ട് അങ്ങനെ ജീവിച്ചവരായതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഈ മനസ്സിലേക്ക് നാളെ സാക്ഷ്യം പറയാന്ന് പറയുന്നത് അപ്പം അത് വലിയ സ്വയനീതീകരണം തുല്യമാണ്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാനത് പറഞ്ഞ ഒത്തിരി വാക്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന സമയം ഒത്തിരി പോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ആവർത്തന പുസ്തകം 4:5-6 അധ്യായം, അതുപോലെ തന്നെ യോബിന്റെ പുസ്തകം 35 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, അബ്രഹാം വാക്യങ്ങൾ 21 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2 35 വാക്യം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2 35 വാക്യം, നീയോ ഞാൻ കുറ്റമില്ലാത്തവൾ, അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കും സത്യം എന്ന് പറയുന്നു, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിച്ചു പറയുകയാണ്. ഞാൻ കുറ്റമില്ലാത്തവള്, അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കും സത്യം, ഞാൻ നേരത്തെ പറഞ്ഞാണല്ലേ, അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കും സത്യം, ഞാൻ കുറ്റമില്ലാത്തവളായതുകൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം പറയരുതെന്ന് പറയുന്നത്. എനിക്ക് രോഗസൗഖ്യം ഒന്നുമല്ല, എന്റെ അവന്റെ കോപം വിട്ടുമാറി, ഞാൻ പാപമൊന്നും ഇല്ലാത്തവനായതുകൊണ്ട് എന്നുള്ളതൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് പറയാൻ ഈ ഒരു ആശയം ഉള്ളതുകൊണ്ട്. അത് 2 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 12-17 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു. 2 കൊരിന്ത്യർ 10 അധ്യായം 12 വാക്യം, തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തുർമിപ്പാനോ ഊമിപ്പാനോ തുണിയുന്നില്ല, അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഊന്നിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവനല്ല. നമ്മളെ പറഞ്ഞു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, തന്നെത്താൻ പോഴ്ത്തുന്നവനല്ല കർത്താവ് പോഴ്ത്തുന്നവനത്ര കൊള്ളാവുന്നവൻ, തന്നെത്താൻ പോഴ്ത്തുന്നവനല്ല കർത്താവ് പോഴ്ത്തുന്നവനത്ര കൊള്ളാവുന്നവൻ. അതുപോലെ വെളിപാട് പുസ്തകം 3 17-18 വാക്യങ്ങളില്, വെളിപാട് 3 17-18 വാക്യങ്ങൾ, ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊടിക്കഴിച്ച പൊന്നും ഇതിന്റെ നഷ്ടതയുടെ ലക്ഷ്യം ഒഴിവാകത്തക്കോളം ധരിക്കേണ്ടതിന് വെള്ളി ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേഖവും എന്നോട് വിലയ്ക്ക് ഉണ്ടാവാൻ ഞാൻ നിന്നോട് പറയുന്നു. സ്വയം വലിയവെന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാളിച്ചെ പറ്റിയ അതുകൊണ്ട് പത്താറ് ചോദിച്ചാൽ 23 അധ്യായം 28 വാക്യം അത് വായിക്കാറില്ല. അപ്പോൾ സെയിന്റ് മാത്യു ചാപ്റ്റർ 23:28 വായിക്കും.
അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ.
അതുപോലെ തന്നെ ലൂക്കോസ് 10:29 അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു. അതും കർത്താവ് ലൂക്കോസ് പറയുന്നതായിട്ടാണ് കാണാ. അവമയിൽ പറയുന്നത് തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശു അവനോട് ലൂക്കോസ് പറഞ്ഞു. അത് കർത്താവ് അത് തന്നെത്താൻ നീതീകരിക്കുന്ന ഇഷ്ടമാണെന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൂക്കോസ് വിശേഷം 16:14-15 വാക്യങ്ങൾ, ഇതൊക്കെയും ദ്രവ്യാഗീകരമായ പരീക്ഷന്മാർ കേട്ടവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. പരീക്ഷന്മാരോട് കർത്താവിന് തോന്നിയ ഏറ്റവും വലിയ കോപം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാമ എന്ന് പറയുന്നത് അവർ സ്വയം നീതീകരിക്കുന്നവരാകുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം വിട്ട് കഴിവുള്ളവരാണ്, പാപമില്ലാത്തവരാണെന്നുള്ള ചിന്താഗതിയാണ് അവരെ ക്രിസ്തു ഏറ്റവും കൂടുതൽ അവരെ വെറുക്കാൻ തക്കവണ്ണം കാരണമായിട്ട് വരുമ്പോൾ. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ലൂക്കോസ് 18 പ്രസ്താവന രൂപം പറയുന്നു, രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി, ഒരുത്തൻ പരീക്ഷൻ മറ്റൊരു ചുങ്കക്കാരൻ. നമുക്കറിയാവുന്ന സംഭവം തന്നെ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെയും പറയുന്നത് സ്വയം നീതീകരണത്തെ പറ്റിയ സ്വയം നീതീകരണം വളരെ അപകടകരമായ ഒരു ചിന്താഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ റോമർ 10:3 അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി കിട്ടിയിട്ടില്ല. സ്വന്തം നീതി വലുതാണെന്നുള്ള ബോധ്യമാണ് അവരെ ദൈവത്തിന്റെ നീതി അന്വേഷിക്കാതെ വണ്ണം വിട്ടുമാറിയത്. അതുപോലെ തന്നെ രാജാക്കന്മാർ 8:1 അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ അവിടെ പാപം. അവർ നിന്നോട് പാപം ചെയ്യുക, അതായത് മനുഷ്യനെല്ലാം പാപികളാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണെന്നുള്ള ബോധ്യത്തിലാണ് അവർ വിശദീകരിക്കുന്നത്. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ഇനി അവരോട് കോപിച്ച് അവരുടെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തെ സമീപത്തേക്കുള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദലായി കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്. അവിടെ പറയുന്നത് എല്ലാ മനുഷ്യരും പാപികളാണെന്നുള്ള ബോധ്യത്തിലാണ് അവർ വിശദീകരിക്കുന്നത്. അതുപോലെ സങ്കീർത്തന പുസ്തകം 14:14 ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാവുന്നവരായി തീർന്നു, നന്മ ചെയ്തവരെല്ലാം കുറ്റം കൂടുതലില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വയം പാപികളല്ലാത്തവർ എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നുള്ളതാണ്. ഇനി പാപം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. എന്താണ് പാപം? മനുഷ്യന്റെ നമുക്ക് സദൃശവാക്യങ്ങൾ 10:19 വാക്കുതരി പാപം ഉണ്ടാകുന്ന 2-3 സംഗതികളാണ് പറയുന്നത്. ഒന്ന് വാക്കുകളിൽ കൂടിയുള്ള പാപം നമ്മളിൽ ഉണ്ടാകുന്നു. ഒന്ന് വാക്കുകളിൽ കൂടി ഉണ്ടാകുന്ന പാപം സദൃശവാക്യങ്ങൾ 10:19 വാക്കു വരികയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, അതരങ്ങളെ അടക്കുന്നവർ ബുദ്ധിമാണ്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:18 വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അത്യുദ്ധനാക്കുന്നു. അത് നാവുകളിൽ കൂടിയുള്ള പാപം, സംസാരത്തിൽ കൂടിയുള്ള പാപങ്ങളെ പറ്റി പറയുന്നത്. എന്നിട്ട് സദൃശ വാക്യങ്ങൾ 14:21 കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എലിവരോട് കൃപ കാണിക്കുന്നവരുടെ ഭാഗ്യവാൻ, അത് പ്രവൃത്തിയിൽ കൂടിയുള്ള പാപത്തെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ വീണ്ടും 24:9 പോഷന്റെ നിരൂപണ പാപം തന്നെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. പോഷന്റെ നിരൂപണം പാപം തന്നെ എന്ന് പറഞ്ഞാൽ അത് ചിന്തയിൽ കൂടിയുള്ള പാപത്തെ പറ്റിയാണ് പറയുന്നത്. അത് യാക്കോബ് സ്ലീഹ 4:17 വീണ്ടും പറയുന്നുണ്ട്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. എങ്ങനെയെന്നാൽ ദുശ്ചിന്തം, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപങ്ങളെ പറ്റി ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3:4, 1 യോഹന്നാൻ 5:17 ഈ രണ്ട് കാര്യങ്ങള്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ, അത് അനീതിയും ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിലില്ലാതെ പാപം കൊണ്ടുതാനും, ഇത് അധർമ്മങ്ങളിൽ കൂടിയുള്ള പാപം, ഇത് പ്രവൃത്തി എന്നുള്ളതോടെ നമുക്ക് സ്വീകരിക്കാം. പാപം എന്താണെന്നുള്ളതിനെ പറ്റി രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടത്. ഒന്ന് വാക്കുകളിൽ കൂടിയുള്ള പാപം, രണ്ട് പ്രവൃത്തിയിൽ കൂടിയുള്ള പാപം, മൂന്ന് നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന പാപം, പിന്നെ അധർമ്മങ്ങളിൽ കൂടി ഉണ്ടാകുന്ന പാപം. ഇതൊക്കെ പാപം എന്ന് പറയുന്ന സംഗതികൾക്ക് ഉദാഹരണമാണ്. ഈ പാപത്തിന്റെ ഉത്ഭവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. പാപത്തിന്റെ ഉത്ഭവം എവിടെയാണ് പാപത്തിന്റെ ഉത്ഭവം? ഉത്ഭവത്തിന് പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ പറയുന്നുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാന പ്രാപിപ്പാൻ കാമയോ എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു, തിന്നു, ഭർത്താവിന് കൊടുത്തു, അവന് തിന്നു. വാസ്തുത്തിൽ പാപം ഉണ്ടാകുന്നത് അവിടെയാണ്. ഏതൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതാണ് പാപത്തിന്റെ ആരംഭം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, അവർ നഷ്ടമെന്നറിഞ്ഞു. അപ്പീയുടെ കൂട്ടത്തിൽ തങ്ങൾ അറയാതെ ഉണ്ടാക്കി. അപ്പൊ പാപത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് പഴയ നിയമത്തിലാണ്. നമുക്കൊക്കെ അറിയാവുന്ന സംഗതി, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പാപം പിന്നെ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തന പുസ്തകം 51 സങ്കീർത്തന 5 പാർട്ടി. നമ്മൾ ആ നിരന്തരം വായിക്കുന്ന ഭാഗമാണ് 51 സങ്കീർത്തന 5 പാർട്ടി. ഇതാ ഞാൻ അതന്തത്തിൽ ഒരു വായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജനിക്കുമ്പോൾ തന്നെ ഒരു പാപത്തിന്റെ ധാരണ നമ്മളിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരു സംഗതി നമ്മൾ വായിക്കുന്നത്. ഈ പാപമോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാമ്പോൾ തന്നത്. അതുപോലെ യാക്കോബ് 1:11 അധ്യായം, പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്തെ പരീക്ഷിക്കപ്പെടുന്ന ആര് പറയുന്നത്? ദൈവ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവരാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷി വച്ചിരിക്കപ്പെടാനാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം കൊഴിച്ചിട്ട് മരണത്തെ തുടരുന്നു. മോഹം ഗർഭം ധരിച്ച് പാപം എങ്ങനെ ഉണ്ടാകുന്നുള്ളതാ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം കൊഴിച്ചിട്ട് മരണത്തെ തുടരുന്നു. അപ്പം പാപം ആദ്യം ഉണ്ടായത് ഏതൻ തോട്ടത്തിലെ മനുഷ്യന്റെ ദൈവത്തിന്റെ കൽപ്പനയിൽ നിരോധിച്ചിട്ടാണെങ്കിൽ ഇന്നും ഈ പാപം നമ്മൾ ഉത്ഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മോഹം, അമിതമായ മോഹം ഉണ്ടാകുമ്പോഴാണ് പാപം നമ്മളിൽ ഉണ്ടാകുന്നത്. എപ്പോഴും ഈ മോഹം നമ്മളിൽ ഉണ്ടാകുന്നത്, ഈ പലപ്പോഴും നമ്മുടെയൊക്കെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വള്ളിയില് കടന്നു വരുന്ന ആളുകളില് നമ്മളെക്കാൾ നല്ല ആഭരണം ധരിച്ചുകൊണ്ട് വരുന്ന ആളോ നമ്മളെക്കാൾ നല്ല കാറും കൊണ്ട് വരുന്ന ആളുകളെ കാണുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാകും. അസൂയ ഒരു പാപത്തിന്റെ ഭാവമാണ്. ഇങ്ങനെയൊക്കെയാണ് പാപങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതെന്നുള്ളത് മനസ്സിലാകുന്നത്. പാപം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്രശ്നമാണ്. ഒരു വ്യക്തി പാപം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമൊന്നുമല്ല, ഈ ലോകത്തിൽ തന്നെ പാപം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പണയത്തിൽ കാണുന്നത് മനുഷ്യൻ പാപം ചെയ്തപ്പോഴും ഭൂമി മുഴുവൻ മലിനമായെന്നാണ് പറയുന്നത്. ഈ പാപത്തിൽ കൂടി ഭൂമി മുഴുവൻ പാപം, ഏകന്റെ പാപത്തിൽ കൂടി പൗരസ്ലേ പറയുന്നു, ഏകന്റെ പാപത്തിൽ കൂടി ഏകന്റെ അനുസരണകളിൽ കൂടി പാപം വന്നു, പാപത്തിൽ കൂടി മരണം വന്നു എന്നൊക്കെ പൗരസ്ലേക്ക് പറയാൻ കാരണമാണ്. അപ്പം ഈ പാപം എന്ന് പറയുന്ന സംഗതി ലോകത്തിലുണ്ട്, ലോകം തിന്മയല്ല, പക്ഷെ ലോകത്തിൽ തിന്മയുണ്ട്, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തി എന്ന് പറയുന്നത്, നമ്മുടെ പ്രാമാണ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പാപത്തിന്റെ വേറൊരു സംഗതി പാപ തലമുറകളിൽ കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ്. പാപം തലമുറകളിൽ കൂടി നമ്മൾ പാപം ചെയ്യുമ്പോഴേ നമുക്ക് മാത്രമൊന്നുമല്ല നമ്മുടെ തലമുറയിൽ അത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചിന്താഗതിയാണ്. പുറപ്പാട് പുസ്തകം 20:4-5 വാക്യം വായിക്കുമ്പോഴേ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് വിഗ്രഹങ്ങളെ ശരിക്കും അന്യദീ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ശേഷം അവര് മാത്രമൊന്നുമല്ല അവരുടെ തലമുറയിലും ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പലർക്കും വായിക്കുന്നതാ, നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങളുടെ 7 തലമുറയോട് ഞാൻ ചോദിച്ചു. അപ്പം ഇതൊക്കെ ഈ പാപം തലമുറകളിൽ കൂടി കടന്നു വരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു 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 വിശദാംശങ്ങളിലേക്ക്. പിന്നെ ഒത്തിരി വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ഞാൻ സമയത്തിന്റെ പരിമിതിയോട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പാപത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സങ്കീർത്തനം 101-ാം വാക്യത്തിൽ ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും, എപ്പോഴും നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും, ഞാനൊരു നീചകാര്യം എന്റെ കണ്ണുമുമ്പിൽ വെക്കുകയില്ല, കർമ്മകർത്താവിന്റെ പ്രവർത്തി ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് നടക്കും എന്ന് പറഞ്ഞാൽ പാപത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാപം ഏറ്റു പറയണം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാം പ്രവാചകന്റെ പുസ്തകത്തില് അത് പ്രവാചകന്മാർ പുസ്തകത്തിലൊക്കെ വളരെ പ്രസക്തിയായിട്ടുള്ള സംഗതിയാണ് പാപം ഏറ്റു പറയുക എന്നുള്ളത്. പിന്നീട് പാപം മോചിക്കപ്പെടുന്നു. നമ്മൾ ഏറ്റു പറയുമ്പോഴും പാപം നമുക്ക് മോചിക്കപ്പെടുന്നു. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെ പ്രസക്തി നിറഞ്ഞ വാസ്തവത്തിൽ ഒരു ക്ലാസ് മൊത്തത്തിലെടുക്കേണ്ട സംഗതിയാണ് ഈ പാപത്തെ പറ്റിയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് താമസിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം പാപങ്ങളെ പറ്റിയുള്ള നമുക്ക് പാപമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരായി. ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. പലപ്പോഴും കുമ്പസാരിക്കാൻ വരുമ്പോഴ് രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ പല ആളുകളും കുമ്പസാരിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ അത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അതൊന്നുമല്ല കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരം എന്ന് പറയുന്നത് മനസ്സിന്റെ യഥാർത്ഥ അനുതാപമാണ്. അപ്പം ശരിക്കും അനുതാപത്തോട് കുമ്പസാരിക്കുമ്പോൾ മാത്രമേ കുമ്പസാരം അത് പ്രസക്തമാവുന്നുള്ളൂ. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദി ആക്കുന്നു, അവന്റെ വചനം നമ്മൾ ഇല്ലാതെയാണ് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ പാപമില്ലെന്നോ അല്ലെ ഉപസാനിക്കാൻ വരുമ്പോഴും നമ്മള് അധികം പാപങ്ങളൊക്കെ പറയാതിരിക്കുമ്പോഴ് അതിന്റെ മറ്റൊരു തലം ഇവിടെ യോഗനാസ്തിയെ ഓർപ്പിക്കുന്ന എന്താ, നമ്മൾ പാപം ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴേ ക്രിസ്തു അസത്യവാദി ആകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു കള്ളം പറയുന്നു എന്നുള്ളതാണ്. എന്താണ് ലോകത്തിൽ പാപമുണ്ട്, പാപമില്ലാത്ത ഏക വ്യക്തി ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴ് നമ്മളൊക്കെ പാപികളല്ലാത്തവരെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ക്രിസ്തു എന്നെ മലിനമാക്കുന്ന ഒരു വിഷയമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ ഉദ്ദേശിച്ചത്. പാപം എന്നൊരു സംഗതിയുണ്ട്, പാപത്തിന്റെ ഉത്സവം പഴയ നേരത്തെ നമ്മൾ കാണുന്നുണ്ട്. പാപം നമ്മളിൽ കൂടി കടന്നു വരുന്ന ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ മറന്നുപോയാൽ അറിയാവരുത്. പാപത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. പാപത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അനുതാപത്തിൽ കൂടി ഏറ്റുപറച്ചിലാണ്. ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പാപത്തെ ഉപേക്ഷിക്കുന്ന കോണം ഉള്ള ഒരു ആത്മീയ ശൈലി ജീവിതത്തിൽ കെട്ടിപ്പടുത്തണം എന്നുള്ളതും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബൈബിൾ വേഴ്സസൊക്കെ ഒരുപാടുണ്ട്. ഞാൻ സമയം പരിമിതമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ക്ലാസ് ഇതിനോട് നിർത്തുകയാണ്. എനിക്കറിയത് ഈ പാപവും അതുപോലെ തന്നെ ഈ പറയുന്ന യേശുവിന്റെ രക്തവും ഒക്കെ എന്ന് പറയുന്നത് നമുക്കത് അത് പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നുന്നു എനിക്കറിയാം. എങ്കിൽ തന്നെയും പ്രത്യേക മനസ്സിലായിട്ടാണ് ഞാൻ വിചാരിക്കുന്നു. ഇത്ര നേരം ഇതിന് എല്ലാവരും നമ്മൾ പ്രത്യേകം അറിയിക്കുന്നു. ഇത് പറയാനുണ്ടോ?
നാളെ ക്ലാസ്സിന് സംബന്ധിക്കാത്തവർക്കൊരു മദേഴ്സ്ഡേ വിഷയം.
അതെ, എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദം എല്ലാവരുടെ പേരും കൊണ്ടായിരിക്കണമേ.